الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആയാത്ത് ദർസെ ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബക്കറ യിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബക്കറ 103 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 40 മുതൽ നാം ഇതുവരെ പഠിച്ച സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രയേൽ സമൂഹം പല കാലങ്ങളിൽ പല തലമുറകളിലായിട്ട് അനുവർത്തിച്ചു വന്ന വിശ്വാസ വൈകല്യങ്ങളും അതുപോലെ ദൈവധിക്കാരപരമായ നിലപാടുകളും അനുസ്മരിക്കുകയായിരുന്നു. അവർ മതഗ്രന്ഥങ്ങളിൽ വരുത്തിയിട്ടുള്ള കൃത്രിമങ്ങൾ, അവരുടെ ഭൗതികാസക്തി, കരാർ ലംഘനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, വ്യാമോഹങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിലൂടെയാണ് നാം കടന്നു വന്നത്. ഇത് പരാമർശിക്കപ്പെടുന്നത് അവരെ കേവലം കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് അവർക്ക് ആത്മവിചാരണയ്ക്ക് അവസരം നൽകുവാനും അതേപോലെ നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തിന് അവരിൽ നിന്ന്, അവരുടെ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയുമാണ്. ഇനി വരാൻ പോകുന്ന 20-ൽ പരം ആയത്തുകള്, 104 മുതൽ 123 വരെയുള്ള 20 ആയത്തുകള് ഇപ്പോൾ മദീനയിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മദീനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ചരിത്രങ്ങൾ മാത്രം കേട്ടു പോകുമ്പോൾ സ്വാഭാവികമായും ഏതോ കാലഘട്ടത്തിലെ എന്തൊക്കെയോ കേൾക്കുന്നു എന്നൊരു തോന്നൽ വരും. അപ്പൊ അവിടെ അള്ളാഹു തആല ലൈവായിട്ട് ഇപ്പോൾ മദീനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് മദീനയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇനിയുള്ള ആയത്തുകളിൽ പറഞ്ഞു തരാം. ഏതാണ് രംഗം? മദീന, മദീനത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയില്, ഒരുപക്ഷെ മസ്ജിദുൻ നബവിയിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാന സദസ്സുകളാണ് രംഗം. ഈ സദസ്സിന് ആരൊക്കെയുള്ളത്? അവരിൽ സത്യവിശ്വാസികളുണ്ട്, അതേസമയത്ത് കപടന്മാരുണ്ടായിരുന്നു, അതുപോലെ വേദക്കാരായ ജൂത ക്രൈസ്തവരുണ്ട്, അറേബ്യയിലെ ബഹുദൈവാരാധകരായ അറബ് വംശജരായ ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ, ഒരു ബഹുസ്വര സമൂഹമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ളത്. അവരിൽ ചിലര് പല ദുരുദ്ദേശങ്ങളോടും കൂടി വന്നിരിക്കുന്നവരുണ്ടാവും. എന്താണ്, സദസ്സിൽ പങ്കെടുത്തിട്ട് മുസ്ലിങ്ങളുടെ പ്രീതി നേടുക, അത് മുഖേന ഭൗതിക നേട്ടങ്ങൾ ആർജിക്കുക, മുസ്ലിങ്ങളുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിയുക, അവർക്കിടയിൽ ചാരപ്പണി നടത്തുക, അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾ അവർക്കിടയിൽ പ്രചരിപ്പിക്കുക, ആശയക്കുഴപ്പുണ്ടാക്കുക, ഇങ്ങനെ പല ഉദ്ദേശത്തിലും ആളുകൾ സദസ്സിൽ വന്നുപെടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാന സദസ്സുകളില് ഇവരെല്ലാം ആവേശപൂർവ്വം തന്നെ പങ്കെടുത്തിരുന്നു. അതേസമയത്ത് ചിലര് കൂടുതൽ അറിയാൻ എന്ന ഭാവേന ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് പലപ്പോഴും ദുരുദ്ദേശപരമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുക, പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടെ അവർ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നിഷ്കളങ്കരായ വിശ്വാസികൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതിന്റെ ദുരുദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അവരും അത്തരം വാക്കുകൾ പ്രയോഗിച്ചു പോയ ഒരു സന്ദർഭമാണ്. ഇവിടെ അള്ളാഹു തആല നേരിട്ട് ഇടപെടാൻ പോവുകയാണ്. 104, 105 ആയത്തുകളിൽ നമുക്ക് സൂക്തങ്ങൾ പാരായണം ചെയ്തിട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تقولوا راعنا وقولوا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم.
يا أيها الذين آمنوا പടച്ചതമ്പുരാൻ ഈ സൂറയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ആദ്യമായിട്ട് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്യാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു കുളിരാണ് അല്ലേ. പടച്ചോൻ നേരിട്ട് നമ്മെ വിളിക്കുകയാണ്. ഖുർആനിലെ ആദ്യത്തെ അഭിസംബോധന ആരോടായിരുന്നു? ഈ സൂറയിൽ തന്നെയാണ്, 21-ാമത്തെ ആയത്തില്. യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബക്കും, ഓർക്കുന്നില്ലേ? മനുഷ്യരെയാണ് വിളിച്ചത്. അതിന് പ്രത്യേക യുക്തിയുണ്ട്. കാരണം മുഴുവൻ മനുഷ്യർക്കുമാണല്ലോ ഖുർആൻ അവതരിച്ചത്. അതിനാൽ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ വിളി. എന്നാൽ ഇവിടെ എന്താണ് വിശ്വാസിയോട് പഠിച്ചവന് പറയാനുള്ളത്? അങ്ങനെ വിളിക്കേണ്ടി വരൂലേ? നമ്മൾ നാട്ടുകാരെ വിളിക്കും പോലെ അല്ലല്ലോ, ഇടയ്ക്ക് വീട്ടുകാരെ വിളിക്കാം. ഓരോരുത്തരെ വിളിക്കുന്നതിനും അതിൻ്റെതായ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അല്ലാഹു തആല ഖുർആനിൽ 88 തവണ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അല്ലാഹു അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസി സമൂഹത്തെ തന്നെയാണ് എന്നും മനസ്സിലാക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിക്കണം. എന്നിട്ട് എന്താ പഠിച്ചവൻ ആദ്യമായിട്ട് പറയുന്നത്? ലാ തഖൂലു റായിന എന്നാണ് ആദ്യം പറയുന്നത്. ഒരു തെറ്റിദ്ധാരണ നീക്കുക. അല്ലെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലും അപകടങ്ങളിലും ചെന്നുപെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നാണ് അല്ലാഹു തആലയോട് ഉദ്ദേശിക്കുന്നത്. ലാ അരുദ്, തഖൂലു, നിങ്ങൾ പറയരുത് റായിന. റായിന എന്ന വാക്ക് നിങ്ങൾ പറയരുത്. അതെന്താ ഒരു വാക്ക് പറഞ്ഞാല് അല്ലെ? റായിന എന്ന് പറയരുത്. വക്കൂലു, എന്നാൽ നിങ്ങൾ പറയുകയും ചെയ്തോളൂ. ഒന്നുർന ഒന്നുർന എന്ന് പറഞ്ഞോളൂ. ഇങ്ങനെയാണ് പഠിച്ചവൻ പറയുന്നത്. തഫ്സീറുകളിലൊക്കെ ഈ വാക്കുകൾ അങ്ങനെ തന്നെയാണ് പരിഭാഷപ്പെടുത്തുന്നത്. അർത്ഥം കൊടുക്കാതെയാണ് പല തഫ്സീറുകളും പരിഭാഷ. വസ്മഉ, എന്നിട്ട് അതോട് ചേർത്ത് പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. സമിഅ കേട്ടു. ഇസ്മ, നീ കേൾക്കുക. ഇസ്മഉ, നിങ്ങൾ കേൾക്കുകയും ചെയ്യുവിൻ എന്നാണ്. റായിന പറയരുത്, ഒന്നുറിന പറഞ്ഞോളൂ. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. എന്താണ് റായിന കൊണ്ട് ഉദ്ദേശം? റായിന എന്ന വാക്കിന്റെ നല്ല അർത്ഥം എന്താണെന്നറിയാം? റായിന എന്ന വാക്കിന്റെ നല്ല അർത്ഥം ഞങ്ങളെയും പരിഗണിക്കണേ എന്നാണ്. അല്ലെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ പറയില്ലേ എക്സ്ക്യൂസ് മീ എന്ന് പറയല്ലോ. ഇപ്പൊ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ല, അപ്പൊ നമ്മൾ പാർഡൻ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയും അല്ലെ. ഒന്നുകൂടി പരിഗണിക്കുക, ഒന്നുകൂടി പറഞ്ഞു തന്നാലും എനിക്കത് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയും. ഈ ശൈലിയിലുള്ള ഒരു പ്രയോഗമാണ് നല്ല അർത്ഥത്തിൽ റായിന്. ഇതേ അർത്ഥം തന്നെയാണ്, ഇതേ ആശയം തന്നെയാണ് ഒന്നുറിന പറയുമ്പോഴും. നല്ലറ നോക്കി എന്നാണല്ലോ, പരിഗണിച്ചു പരിപാലിച്ചു എന്നൊക്കെയാണ്, അതിൽ നിന്നാണ് റായിന വരുന്നത്. എന്നാൽ ഒന്നുറിന, നദറ നോക്കി, ഒന്നുർ നീ നോക്കൂ, ഒന്നുറിന ഞങ്ങളെ ഒന്ന് നോക്കൂ, അഥവാ ഒന്ന് പരിഗണിക്കണേന്ന് തന്നെയാണ് ഒന്നുറിന എന്ന വാക്കിന്റെയും ആശയം. അപ്പൊ കപടന്മാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് നിരന്തരം ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ത്? റായിന റായിന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കേൾക്കുമ്പോ എന്താ തോന്നുക? ഇവര് നല്ല സത്യാന്വേഷികളാണ്, വിജ്ഞാനദാഹികളാണ്. റസൂലിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത വെമ്പലാണ് ഇവർക്കുള്ള. അതുകൊണ്ട് റസൂലെ ഒന്നുകൂടി പറയ, ഒന്നുകൂടി പറയ എന്ന നിലക്ക് റായിന റായിന എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താ ഒരു ഉദ്ദേശം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കലാണ്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കണ്ണ് ഇറക്കി കാണിച്ചിട്ട് ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ നമ്പർ എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ റായിന ചോദിക്കുകയും കൂട്ടുകാരെ നോക്കിയിട്ട് കണ്ണിറക്കി കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക അവർ. അപ്പൊ റായിന എന്ന വാക്കിന് ചില ദുരുദ്ദേശപരമായ അർത്ഥങ്ങളുണ്ട്. റൈൻ എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ ഒരു ശകാരപദമായിട്ടാണ് അത്ര ഉപയോഗിക്കുന്നത്, ദുഷ്ടൻ മ്ലേച്ഛൻ എന്നൊക്കെ അതിനാശയമുണ്ട്. അതുപോലെ റായിന അറബിയിൽ തന്നെ റായിന എന്ന് കുറച്ച് നീട്ടി പറയുമ്പോൾ ഞങ്ങളുടെ ഇടയൻ എന്നുള്ള അർത്ഥമാണ്. നല്ല അർത്ഥത്തിൽ അതും കുഴപ്പമില്ല, ഞങ്ങളുടെ നേതാവ് എന്ന് പറയില്ലേ, ഇടയനും കുഞ്ഞാടുകളും എന്ന പ്രയോഗമുണ്ടല്ലോ എന്ന പോലെ. പക്ഷെ അവര് അവിടെയും ദുരുദ്ദേശപരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, വിഡ്ഢി എന്നൊക്കെയുള്ള ആശയത്തിൽ അവരങ്ങനെ പറഞ്ഞിരുന്നു. ഇത് അവരുടെ ഒരു പ്രകൃതമായിട്ട് നേരത്തെ പറഞ്ഞു, തുഹരിഫൂനൽ കലിമ മവാദിഇ, വാക്കുകളെ അസ്ഥാനത്ത് പ്രയോഗിക്കുക എന്നത് അവരുടെ രീതിയാണ്. ലയ്യം ബി അൽസിനത്തിഹിം എന്ന് ഖുർആൻ പറയുന്നുണ്ട്, വക്രമായിട്ട് നാവിനെ ഉപയോഗിക്കാം. സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയേണ്ട അടുത്ത് അവരെന്താ പറയാന്നറിയാം, സമിഅന വ അസൈന എന്ന് ഒരു വാക്ക് ഒരു അക്ഷരം മാറ്റാണ്. അതഅന എന്ന് പറയേണ്ട അടുത്ത് രണ്ടക്ഷരങ്ങൾ ത്വാവും അയിനും മാറ്റിയിട്ട് സ്വാദും യാ വാക്കും, കേൾക്കുമ്പോ അസൈന എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് അതഅന എന്നാണ് പറയുന്നത് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ചില കുതന്ത്രങ്ങൾ അവര് പ്രയോഗിച്ചിരുന്നു. അതുകൊണ്ട് വിശ്വാസികൾ അതിന്റെ പ്രചാരകരാകരുത്, നിങ്ങൾ ആ വാക്ക് വേണ്ടെന്ന് വെക്കും, ആ വാക്ക് പ്രയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് വിശ്വാസികൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം, പകരം നിങ്ങൾ ഒന്നുർന എന്ന വാക്ക് ഉപയോഗിച്ചോളൂ എന്ന് അള്ളാഹു തആല ഉണർത്താൻ. ഒന്നുർന അല്ലെ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം, ഒന്നുകൂടി ആവർത്തിച്ചാലും എന്നൊക്കെയുള്ളതിന് ആ വാക്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇതിന് ഏറ്റവും നല്ലത് എന്താണെന്നറിയാം, ഇത് രണ്ടും വേണ്ട, റായിനയും പറയണ്ട ഉന്തുർനയും പറയണ്ട, പിന്നെന്താ ചെയ്യാം, വസ്മഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്ത് നിന്ന് വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ, ആരാ നിങ്ങളോട് സംസാരിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലല്ലേ, ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ലേ എന്നാണ് പടച്ച തമ്പുരാൻ ഇവിടെ ഒന്നുകൂടി ഉണർത്തുന്നത്. വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേൾക്കും, അള്ളാഹുവിന്റെ റസൂല് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി പോകാൻ പാടില്ലല്ലോ, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളണം നിങ്ങൾ. അതുകൊണ്ട് ഈ ഒന്നുറിനെയും വേണ്ട റായിനെയും വേണ്ട എന്ന് അള്ളാഹു തആല ഉണർത്താൻ. വലിൽ കാഫിരീന അദാബുൻ അലീം എന്നിട്ട് ചേർത്ത് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കപട നിലപാട് സ്വീകരിക്കൽ ഉണ്ടല്ലോ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കലാണ് ഇവരുടെ ഉദ്ദേശം, ഇത്തരക്കാർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, അദാബുൻ അലീം എന്ന് അള്ളാഹു തആല ചേർത്ത് പറയുന്നു എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കൽ എന്താണ്, കുഫറിന്റെ ഭാഗമാണ്, അത് കുഫറിൽ പെടുന്നു, കുഫറിന്റെ ലക്ഷണമാണ് എന്നാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ നിന്ന് കിട്ടുന്ന ആശയം. വലിൽ കാഫിരീന എന്ന് അവിടെ പറഞ്ഞത് ഏതോ കാഫിറിന്റെ കാര്യമല്ല, മറിച്ച് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവാൻ കഴിയാത്ത, റസൂലുള്ളാഹിക്ക് അവതരിച്ച വേദഗ്രന്ഥങ്ങളെ അതിന്റെ ചൈതന്യത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത ആളുകളെ കുറിച്ചാണ് അള്ളാഹു തആല കാഫിർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പ്രവാചക നിന്ന അതിഗുരുതരമായ പാപമാണ്, എന്നാൽ അവരെ ശിക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് അധികാരമുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടില് പ്രവാചക നിന്ന പലപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലെ, പ്രവാചകന്റെ ഇത് എന്ന രൂപത്തിൽ കാർട്ടൂണുകൾ വരച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാം, അതുപോലെ പുസ്തകങ്ങളിലൂടെ പരിഹസിക്കുക, ഇങ്ങനെ പല രീതികളും നാട്ടിൽ സംഭവിക്കാറുണ്ട്. അപ്പോഴൊക്കെ ആ നാടുകളിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് കാണാം. യഥാർത്ഥത്തിൽ അതിൽ ഇടപെടേണ്ടത് ആരാ? ഇസ്ലാമിക ഭരണകൂടം മാത്രമാണ്. അത് തന്നെ എപ്പോഴാണ് ഇടപെടേണ്ടത്? ആ നാട്ടിൽ അത് മുഖേന ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ഇടപെടണം. പലപ്പോഴും ഇത് പ്രതിയോഗികളുടെ ഒരു ആയുധമാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ. അങ്ങനെ മുസ്ലിങ്ങളെ എടുത്തു ചാടുമ്പോൾ എന്താകും? സ്വാഭാവികമായിട്ടും കണ്ടോ ഇവർ അസഹിഷ്ണുക്കളാണ് എന്ന് പൊതു സമൂഹത്തെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കും, ഇവർ വികാരജീവികളാണ് എന്നാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. പ്രതിയോഗികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയില് ഭരണാധികാരി ആയിരിക്കെ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്, എന്നിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പ്രവാചക നിന്നയ്ക്ക് ഇങ്ങനെ ഭൗതികമായ ശിക്ഷ നമ്മൾ നടപ്പിലാക്കേണ്ടതില്ല എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ക്രമസമാധാന പ്രശ്നമായിട്ടത് മാറുമ്പോൾ ഇടപെടേണ്ടി വരും. അതേത് ഭരണകൂടമാണെങ്കിലും ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടില് ഭരണാധികാരികളും അതല്ലെങ്കിൽ പിന്നെ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് രംഗത്ത് വരുന്നവരും രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ മീഡിയകളൊക്കെ ഇങ്ങനെ പല ഇഷ്യൂസും പുറത്തെടുത്തിടുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പല വാക്കുകൾ, ചില പദങ്ങളായിരിക്കും, തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പോലും ഒരു പ്രത്യേക സമൂഹം പെട്ടെന്ന് വരും. ആ, അത് നമ്മളെ കുറിച്ചാണോ എന്ന് തോന്നിപ്പോവാണ്. ഒടുവിൽ സമുദായം എന്താ ചെയ്യാം? അത് ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറയാൻ തുടങ്ങും. അത് ഏറ്റെടുക്കുകയാണ് നമ്മൾ. ഞങ്ങളല്ല എന്ന് പറയും. പിന്നെ ഒരു കൂട്ടർ പറയും, അല്ല ഞങ്ങളല്ല അവരാണ്. സമുദായത്തെ തന്നെ ചൂണ്ടി പറയാണ്, അവരാണ്, അവരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളത്. അപ്പൊ മറ്റുള്ളവരെന്താ പറയാ, ഇസ്ലാമിന്റെ പ്രതിയോഗികൾ അതിൽ നിന്നൊരു സൂത്രവാക്യം ഉണ്ടാക്കിയെടുക്കും. ഏതായാലും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് തീവ്രവാദി എന്ന കാര്യം തെളിഞ്ഞു. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവര് അതിൽ നിന്നൊരു സമവാക്യം ഉണ്ടാക്കിയത് എന്താണ്? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. എന്നാലോ, മുസ്ലിങ്ങളെല്ലാം അല്ല, തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞില്ലേ? അതിനവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് പലപ്പോഴും നമ്മളാണ്. ഇത്തരം വിഷയങ്ങളെ വൈകാരികമായിട്ട് സമീപിക്കാതെ യഥാർത്ഥത്തിൽ ആദർശ സമൂഹം ആരാണ് എന്ന് നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, ഉയർന്ന സംസ്കാരത്തിലൂടെ പ്രകടിപ്പിച്ചു കൊടുക്കാണ് വേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ അതിനുള്ള മറുപടി. നമ്മൾ പലപ്പോഴും അവരുടെ അജണ്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യാണ് അല്ലെ. അതാണ് ശരിക്കും ആ വാക്കിനോട് അല്ലെങ്കിൽ ഭാഷയോടുള്ള ഒരു അനിഷ്ടമല്ല അല്ലാഹു തആല അവിടെ പ്രകടിപ്പിക്കുന്നത്. മറിച്ച് ഈ നിലപാട് അവരുടെ അജണ്ടയെ നിങ്ങൾ ഏറ്റെടുക്കലാണ്. അതിനാൽ അത്തരം വാക്കുകൾ പ്രയോഗിക്കരുത് എന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്താണ്. അതിനാൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പലവിധ ട്രോളുകളൊക്കെ ആയിട്ട് നമ്മൾ രംഗത്തിറങ്ങും. അത് പലപ്പോഴും അവർക്ക് തന്നെയാണ്, പ്രതിയോഗികൾക്ക് തന്നെയാണ് ഗുണകരമായി തീരുന്നത്. അത്തരത്തിലുള്ള വലിയ വലിയ സംവിധാനങ്ങൾ തന്നെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കാനും ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇവിടെ ഒന്നുകൂടി നമുക്ക് ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. യാ അയ്യുഹല്ലദീന അമനു, സത്യവിശ്വാസികളെ, ലാ അരുത്, തഖൂലു ലാ തഖൂലു, നിങ്ങൾ പറയരുത്, റായിന റായിന എന്ന വാക്ക് നിങ്ങൾ പറയരുത്, വഖൂലു നിങ്ങൾ പറഞ്ഞോളൂ, ഖുൽ കൽപ്പനക്രിയയാണ്, ഖുൽ നീ പറയുക, ഖൂലു നിങ്ങൾ പറഞ്ഞോളൂ, ഉന്നുർന ഉന്നുർന എന്ന വാക്ക് നിങ്ങൾ പകരമായിട്ട് പറഞ്ഞോളൂ, വസ്മഉ സമിഅ കേട്ടു, ഇസ്മ നീ കേൾക്കുക, ഇസ്മഉ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ, വസ്മഉ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുവിൻ, വലിൽ കാഫിരീന ഇത്തരത്തിൽ പ്രവാചകനെ അപഹസിക്കുന്ന സത്യനിഷേധികൾക്ക് ഉണ്ട് അദാബുൻ അലീം വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥവും ആശയവും. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. 105-ാമത്തെ ആയത്തിന്റെ ആശയം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൽ പലരും പരിഹാസങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുമായിട്ട് മുന്നോട്ട് പോകുന്നത്? പരിഷ്കൃതം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ഇതിന്റെ അടിസ്ഥാന കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് അവതരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നതും അനുയായികൾ അതിന്റെ കൂടെ സഞ്ചരിച്ച് ഒരു സംസ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുന്നതും ഒന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലോകം പ്രകൃതിമതമായ ഇസ്ലാമിനെ അന്വേഷിക്കുന്നു, പഠിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിനു മുമ്പിൽ ഒരു തടസ്സവും ഇല്ല ഇസ്ലാമിനെ അറിയാൻ അല്ലെ. വെള്ളവും വായുവും വെളിച്ചവും പോലെ ശുദ്ധ പ്രകൃതിയുള്ള ജീവിതശൈലിയാണ് ഇസ്ലാമിന്റെ. അതിനാൽ ആരും ആകൃഷ്ടരാകും. അതിൽ നിന്ന് സമൂഹത്തെ പിന്തിരിപ്പിക്കുക എന്ന ദുരുദ്ദേശമാണ് പലപ്പോഴും ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകളുടെ പിന്നിൽ. നമ്മൾ നമ്മുടെ നാട്ടിൽ പലതും കേൾക്കുന്നില്ല, ലൗ ജിഹാദ് വിവാദം അല്ലെ, ഇപ്പൊ ഹലാല് വിവാദം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പല ഇഷ്യൂസും ഉണ്ടാവുന്നത് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കൽ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അന്നത്തെ വേദക്കാർ ഈ നിലപാടെടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഞങ്ങളാണ് പ്രവാചകന്മാർ അവതരിക്കേണ്ട സമുദായം, ഞങ്ങളാണ് വേദത്തിന്റെ ആളുകൾ, അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സവർണ മനസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അങ്ങനെ, ബ്രാഹ്മണനാണ് വേദം കൈകാര്യം ചെയ്യേണ്ടത് എന്ന സങ്കല്പമുണ്ട്. അപ്പൊ ആ ഒരു തങ്ങളുടെ അപ്രമാദിത്വം, സമൂഹത്തിന്മേലുള്ള തങ്ങളുടെ ആ നേതൃപരമായ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയായിരുന്നു അവർക്ക്. ബഹുദൈവ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് മനുഷ്യൻ പ്രവാചകനാവാനേ പാടില്ല, ഇനി അഥവാ ആവുകയാണെങ്കിൽ അറേബ്യയിലെ പ്രധാന നഗരങ്ങളിലെ പ്രമാണിമാരുണ്ടല്ലോ, പടച്ചോന് അവരെയൊക്കെ പ്രവാചകന്മാരാക്കിക്കൂടെ, എന്തിനാണ് ഈ ആട്ടിടയനായ ദരിദ്രനായ അനാഥനായിരുന്ന ഈ മുഹമ്മദിനെ പ്രവാചകനാക്കിയത് എന്നതാണ് അവരുടെ ചോദ്യം. അതിന് പടച്ചോൻ അവരോട് ചോദിച്ചിട്ടല്ലോ പ്രവാചകന്മാരെ നിശ്ചയിക്കുന്നത് അല്ലെ, പടച്ചോന്റെ അവകാശങ്ങൾ അള്ളാഹു അവർക്ക് വിഹിതം വെച്ച് കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് പടച്ചോൻ അതിന് വിശദീകരണം നൽകുന്നത് എന്നതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു തആല അതൊന്നുകൂടി വെളിപ്പെടുത്തണം. മാ യവദ്ദുല്ലദീന കഫറു, 105-ാമത്തായത്, മാ ഇല്ല, വദ്ദ യവദ്ദു ആഗ്രഹിച്ചു, മാ യവദ്ദു ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല, അല്ലദീന കഫറു സത്യനിഷേധികൾ, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽപ്പെട്ട, വേദക്കാരിലും സത്യനിഷേധികൾ ഉണ്ടായി അവരുടെ നിലപാടുകളിൽ നിന്ന് എന്ന് ഇവിടെ നാം മനസ്സിലാക്കണം. നിഷേധി എന്ന് പറയുമ്പോൾ വേറൊരു കൂട്ടരാണെന്ന് കരുതേണ്ടതില്ല. ചിലപ്പോ നമ്മുടെ സമുദായത്തിലും അത് സംഭവിക്കാമല്ലോ, നമ്മുടെ നിലപാടുകൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധാകുമ്പോൾ. അതാണ് അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞത്, വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികൾക്ക് ഇഷ്ടമില്ല. വലൽ മുശ്രിക്കീന, മുശ്രിക്കുകൾക്കും ബഹുദൈവാരാധകർക്കും, അവർ മക്കാരായാലും ഏത് നാട്ടുകാരായാലും അവർക്കും ഇഷ്ടമില്ല. എന്ത്? അയ്യുനസ്സല അലൈക്കും, നസ്സല യുനസ്സിലു അവതരിച്ചു, അവതരിപ്പിച്ചു അല്ലെ, അതിന്റെ പാസീവ് വോയിസ് ആണ് നുസ്സില യുനസ്സലു അവതരിപ്പിക്കപ്പെട്ടു. അയ്യുനസ്സല അവതരിപ്പിക്കപ്പെടുന്നത്, അലൈക്കും നിങ്ങൾക്ക് മേൽ, ആർക്കുമേൽ, സത്യവിശ്വാസികൾക്ക് മേൽ, മിൻ ഖൈരിൻ വല്ല നന്മയും അവതരിപ്പിക്കപ്പെടുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമാവുകയില്ല എന്നാണ്. മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വല്ല നന്മയും നിങ്ങൾക്ക് അവതരിക്കുന്നത് വേദക്കാർക്കും ബഹുദൈവ ആരാധകർക്കും ഇഷ്ടമാകുന്നില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്താണ് ഇവിടെ ഖൈർ? മിൻ ഖൈർ എന്ന് പറഞ്ഞത് പ്രവാചകത്വം, അതുപോലെ ദിവ്യബോധനം അഥവാ വഹ്യ് ഒക്കെ തന്നെയാണ്. ഇതൊന്നും ഈ നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തിന് അവതരിക്കരുത്, അതൊക്കെ ഞങ്ങളുടെ കുത്തകയാണ് എന്നായിരുന്നു അവരുടെ ധാരണ. എല്ലാ നന്മകളും ഞങ്ങളിലൂടെ മാത്രമേ പ്രകടമാകാൻ പാടുള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അല്ലെ. നമ്മൾ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യം ഒക്കെ പറയും, അതൊക്കെ പറയാൻ ഞങ്ങളില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിനപ്പുറത്ത് എല്ലാ നന്മകളുടെയും അടിസ്ഥാന സ്രോതസ് പടച്ചോനാണ് എന്ന തിരിച്ചറിവാണ് അള്ളാഹു തആലയുടെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ടോ മാ യവദ്ദുല്ലദീന കഫറു സത്യനിഷേധികൾ ഇഷ്ടപ്പെടുന്നില്ല, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽപ്പെട്ട, വലൽ മുശ്രിക്കീൻ ബഹുദൈവാരാധകരായ സത്യനിഷേധികളും ഇഷ്ടപ്പെടുന്നില്ല, അയ്യുനസ്സല അലൈക്കും നിങ്ങൾക്ക് ഇറക്കപ്പെടുന്നതിൽ, മിൻ ഖൈരിൻ വല്ല നന്മയും വല്ല അനുഗ്രഹവും, മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഇറക്കപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അള്ളാഹു മറുപടി പറയാണ്, വല്ലാഹു യഖ്തസ്സു ബിറഹ്മത്തിഹി മയ്യശ, ഇഖ്തസ്സ പ്രത്യേകമാക്കി, വല്ലാഹു യഖ്തസ്സു അള്ളാഹു തആല പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി അവന്റെ കാരുണ്യത്തെ. ഇവിടെ എന്താ റഹ്മത്ത്? ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് പ്രവാചകത്വമാണ്. അള്ളാഹു അവന്റെ കാരുണ്യത്തെ പ്രത്യേകമാക്കുന്നു, മയ്യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് നൽകും. അതിലാരും അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. പ്രവാചകത്വം അള്ളാഹുവിങ്കിൽ നിന്നാണ് അതിൻ്റെയൊക്കെ തീരുമാനം വരുന്നത്. അത് ഒരിക്കലും വേറെ ഏതോ പാർട്ടിക്കാരോ മറ്റോ നിശ്ചയിക്കുന്നതല്ല എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. വല്ലാഹു ദുൽ ഫളിൽ അദീം, അള്ളാഹു തആല ദു ഉടയവനാണ്, ഉള്ളവനാണ്, അൽ ഫളിൽ ഔദാര്യമുള്ളവനാണ്, അനുഗ്രഹമുടയവനാണ്, അൽ അദീം മഹത്തരമായ ഔദാര്യമുടയവനാണ്. അവന്റെ അനുഗ്രഹം ആർക്ക് നൽകണം, എപ്പോൾ നൽകണം എന്നതൊക്കെ അവന്റെ മാത്രം തീരുമാനമാണ്. നിങ്ങൾക്കതില് ഒരു വിധത്തിലും ഇടപെടാൻ സാധ്യമല്ല എന്നാണ് പടച്ചതമ്പുരാൻ ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ മാ യവദ്ദുല്ലദീന കഫറു, സത്യനിഷേധികൾ ഇഷ്ടപ്പെടുന്നില്ല, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരായ, വലൽ മുശ്രിക്കീന ബഹുദൈവാരാധകരുമായ സത്യനിഷേധികൾ ഇഷ്ടപ്പെടുന്നില്ല, അയ്യുനസ്സൽ അലൈക്കും, നിങ്ങൾക്ക് ഇറക്കപ്പെടുന്നത് അവതരിപ്പിക്കപ്പെടുന്നത്, മിൻ ഹൈരിൻ വല്ല നന്മയും, മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന്. വല്ലാഹു യഖ്തസു, അല്ലാഹു തആല പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി അവന്റെ കാരുണ്യത്തെ, മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു ദുൽ ഫളിൽ അലീം, അല്ലാഹു മഹത്തായ അനുഗ്രഹമുടയവനത്രേ. അപ്പോ അതിനാൽ അത്തരത്തിലുള്ള വംശീയമായ വികാരങ്ങൾ, വർഗീയമായ വികാരങ്ങൾ, അതിനെ മുൻനിർത്തിയിട്ട് സത്യത്തെ അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അല്പത്വം ഒരിക്കലും സത്യവിശ്വാസികൾക്ക് സംഭവിച്ചു പോകരുത് എന്നുകൂടി പടച്ചതമ്പുരാൻ ഇവിടെ ബോധ്യപ്പെടുത്താൻ. ഇനി അടുത്ത ആയത്തുകൾ 106-107 ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതും മദീനയിലെ ഇസ്ലാമിന്റെ പ്രതിയോഗികൾ സത്യവിശ്വാസികളെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉന്നയിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എന്ന് കാണാം. എന്തായിരുന്നു ചോദ്യം? ചോദ്യം അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നില്ല, കാരണം ആ സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതേസമയം ഉത്തരം കേൾക്കുന്നതിലൂടെ എന്തായിരുന്നു ചോദ്യം എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പോലും ഇത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത. ചോദ്യം ഒന്ന്, മൂസ അലൈഹിസ്ലാമിനും ഈസാ അലൈഹിസ്ലാമിനും വേദം അവതരിച്ചിട്ടുണ്ട്, അത് ദിവ്യ വേദമാണ് എന്ന് മുഹമ്മദ് അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വേദങ്ങൾ തന്നെ പോരെ, പിന്നെ എന്തിനാണ് വേറൊരു വേദം? ആ വേദങ്ങൾ തന്നെ നടപ്പിലാക്കിയല്ലേ മുഹമ്മദ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊരു വേദം എന്തിനാണ് എന്നാണ് ഒരു ചോദ്യം. പടച്ചോന്റെ വേദം പടച്ചോൻ തന്നെ ദുർബലപ്പെടുത്തുമോ? ഒരിക്കൽ അവതരിപ്പിച്ചത് പിന്നെ ക്യാൻസൽ ചെയ്തു, അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? അങ്ങനെ മായ്ച്ചു കളയേണ്ടതുണ്ടോ? അപ്പൊ പടച്ചോൻ അബദ്ധം പറ്റിയെന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരിക്കൽ അവതരിപ്പിച്ചത് മാറ്റിയിട്ട് പിന്നെ എന്തിനാണ് പുതിയ വേദം കൊണ്ടുവന്നത്? അതേപോലെ പിന്നെ അവർ ചോദിച്ചത്, പുതിയ ഈ വേദത്തിൽ, മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആൻ എന്ന വേദത്തില് പഴയ വേദങ്ങളിലെ പല നിയമങ്ങളും ഭേദഗതി ചെയ്തിരിക്കുന്നു, അള്ളാഹു എന്തിനാണ് ഇടയ്ക്കിടെ നിയമങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയായിരുന്നു ചോദ്യം. ഗുരുതരമായ ചോദ്യങ്ങളാണ് കേൾക്കുമ്പോൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചെറിയ വാക്കുകളിൽ മറുപടി പറയാണ്. എന്താ മറുപടി എന്നറിയാം? അള്ളാഹു വേദം അവതരിപ്പിക്കുന്നത് അതാത് കാലത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതാത് കാലത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാന സന്ദേശം ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാം. അതേസമയം കാലം മാറുന്നു, ജനങ്ങളുടെ നാഗരിക വികാസത്തിനനുസരിച്ച് അള്ളാഹു തആല കാലം മാറുമ്പോൾ വചനങ്ങൾ പുതിയത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അള്ളാഹുവിന് അബദ്ധം പറ്റിയിട്ട് അത് തിരുത്തുന്നതല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പുസ്തകങ്ങൾക്ക് പുതിയ പതിപ്പുണ്ടാകുന്നു, ഇന്നലത്തെ പത്രം ഇന്നത്തെ പത്രം അല്ലല്ലോ. ഇന്നലത്തെ പത്രം നമ്മൾ ഇന്ന് വായിക്കൂല, കാരണം അത് ഇന്നലത്തോടുകൂടി കഴിഞ്ഞു, ഇന്ന് പുതിയ വാർത്തകളാണ്. എന്ന പോലെ വിശുദ്ധ ഖുർആൻ സകല വേദങ്ങളുടെയും ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ്, ഏറ്റവും പുതിയ പതിപ്പാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആകാശഭൂമികൾ പടച്ച തമ്പുരാന് അതിനെ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നും അള്ളാഹു ഉണർത്തുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. മാനസഖ് മിൻ ആയതിൻ ഔ നൂസിഹാന بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير ما ننسخ من آية نسخ എന്ന വാക്കിനെ മായ്ച്ചു കളഞ്ഞു നീക്കി കളഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം, അഥവാ ദുർബലപ്പെടുത്തി എന്നും പറയാം. നസഖ യൻസഖ്, ما ننسخ നാം ദുർബലപ്പെടുത്തിയിട്ടില്ല. മിൻ ആയത്തിൻ, സൂക്തങ്ങളിൽ ഒന്നും ദുർബലപ്പെടുത്തിയിട്ടില്ല. ഔ നുൻസിഹ, അൻസ മറപ്പിച്ചു കളഞ്ഞു. ഔ നുൻസിഹ, അതിനെ ആയത്തിനെ നാം മറപ്പിച്ചു കളഞ്ഞിട്ടുമില്ല. നത്തി, നാം കൊണ്ടുവന്നിട്ട് അല്ലാതെ. ബിഹൈരി മിൻഹ, ഉത്തമമായതിനെ ഔ മിസ്ലിഹ അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെ. ഇനി മാ എന്ന വാക്കിന് നമ്മൾ ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ മാ നൻസഹ്, നാം ദുർബലപ്പെടുത്തിയതെന്തോ അത്, മിൻ ആയത്തിൻ ആയത്തുകളിൽ നിന്ന്, ഔ നുൻസിഹ അല്ലെങ്കിൽ നാം മറപ്പിച്ചു കളഞ്ഞതെന്തോ അത്, നത്തി നാം പകരം കൊണ്ടുവന്നിട്ടുണ്ട്, നത്തി നാം കൊണ്ടുവന്നിട്ടുണ്ട്, ബി ഹൈരിൻ ഉത്തമമായതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, മിൻഹ അതിനേക്കാളും, ഔ അല്ലെങ്കിൽ മിസ്ലിഹ അതിന് തുല്യമായത് നാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ലാതെ അള്ളാഹു തആല ഒരു സൂക്തവും ദുർബലപ്പെടുത്തിയിട്ടില്ല, മായ്ച്ചു കളഞ്ഞിട്ടില്ല എന്ന് നമ്മെ ഉണർത്തുകയാണ്. എന്താണ് നസ്ഖ് എന്ന് പറഞ്ഞാൽ? ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനമായ ഒരു സാങ്കേതിക പ്രയോഗമാണ് നസ്ഖ് എന്നത്. നേരത്തെ നിലവിലുള്ള ഒരു നിയമവിധിയെ പിന്നീട് വന്ന ഒരു നിയമവിധി കൊണ്ട് ദുർബലപ്പെടുത്തുക. നേരത്തെ നിലവിലുള്ള ഒരു വിധിയെ പിന്നീട് വന്ന ഒരു വിധി കൊണ്ട് ദുർബലപ്പെടുത്താം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭേദഗതി വരുന്നു, ഒരു അമെൻമെന്റ് അല്ലെ, നേരത്തെ ഉള്ളതിനെ ദുർബലപ്പെടുത്തി പുതിയത് കൊണ്ടുവന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. അതിനാണ് നസ്ഖ് എന്ന് പറയാം. നസ്ഖ് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയാം, അതിൽ കൂടുതലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും. അതിലൊന്നാമത്തേത് സൂക്തവും അതിലെ വിധിയും ഒന്നിച്ച് ദുർബലപ്പെടുത്താം. സൂക്തവുമില്ല, വിധിയും ബാക്കിയില്ല. അതേതായിരിക്കും? പൂർവ്വവേദങ്ങളും അതിലെ വിധികളും. ഇപ്പൊ പൂർവ്വവേദത്തിന് പ്രസക്തിയില്ല, അത് ദൈവികമാണെന്ന് നാം വിശ്വസിക്കുന്നു, എന്നാൽ അതിന് പ്രസക്തിയില്ല. അതേപോലെ തന്നെ അതിലെ വിധികൾക്കും ഇന്ന് നിലനിൽപ്പില്ല. ആ നിലയിൽ സൂക്തങ്ങളും വിധികളും പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തിയത് അതാണ്, പൂർവ്വവേദങ്ങളും അതിലെ വിധികളുമാണ്. രണ്ടാമത്തെ ഇനം, സൂക്തം നിലനിർത്തിയിരിക്കുന്നു, എന്നാൽ അതിലെ വിധി ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ചില സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. ഉദാഹരണത്തിന്, മരണപ്പെടുന്നവർ മാതാപിതാക്കൾക്ക് വേണ്ടി വസീയത്ത് ചെയ്യണം എന്ന് സൂറത്തുൽ ബഖറ 180 വരുന്നുണ്ട്. മരണപ്പെട്ടു പോകുന്നവർ മാതാപിതാക്കൾക്ക് വേണ്ടി മുൻകൂട്ടി വസീയത്ത് ചെയ്തു വെക്കണം എന്നാണ്. ഈ നിയമത്തെ സൂറത്തുൽ നിസായിലെ 11-ാമത്തെ ആയത്ത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. എന്താ 11-ാമത്തെ ആയത്തിൽ പറയുന്നത്? അവിടെ പറയുന്നത് മാതാപിതാക്കൾക്ക് അനന്തര സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ്. അവകാശമാണുള്ളത്, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് വസീയത്ത് ചെയ്യേണ്ടതില്ല എന്നാണ് അവിടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി വസീയത്ത് ചെയ്യണം എന്ന ആയത്ത് സൂറത്തുൽ ബക്കറ 180 ഇപ്പോഴും നമുക്ക് വായിക്കാം, പക്ഷേ അതിന്റെ പ്രയോഗം ദുർബലപ്പെടുത്തി. എന്നിട്ട് സൂറത്തുൽ നിസാ 11 വസീയത്ത്, അനന്തരാവകാശികൾക്ക് വസീയത്തില്ല, അവർക്ക് എന്താ ഉള്ളത്? അനന്തരാവകാശം തന്നെയാണ് ഉള്ളത് എന്ന വിധി സ്ഥാപിതമായി. ഇത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. ആദ്യം മാതാപിതാക്കൾക്കൊന്നും വിഹിതം നൽകാതിരുന്ന ഒരു കാലത്ത് മുൻകൂട്ടി എഴുതി വെക്കണം എന്ന് അള്ളാഹു പറഞ്ഞതാണ്. പിന്നീട് ഇസ്ലാമിക സമൂഹം തന്നെ അത് ഏറ്റെടുത്തു, അവർ ഒരുപാട് മുന്നോട്ട് പോയപ്പോ പടച്ചതമ്പുരാൻ ഇങ്ങനെ കൃത്യമായ അളവ് വിഹിതം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയാം. മൂന്നാമത്തെ ഒരു തരം നസ്ഖ് എന്താണ്? സൂക്തം മായ്ച്ചു കളഞ്ഞു, എന്നാൽ നിയമം നിലനിർത്തിയിരിക്കുന്നു. സൂക്തം നിലവിൽ ഖുർആനിലില്ല, എന്നാൽ നിയമം നിലവിലുണ്ട്. ഏതാ വിഷയം? വിവാഹിതരായ വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന നിയമമാണ്. അത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട് നിലനിൽക്കുന്നു. എന്നാൽ നേരത്തെ ഖുർആനിൽ അങ്ങനെ ഒരായത്തുണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഖുർആനിൽ ആയത്ത് ഉണ്ടായിരുന്നു, എന്നാൽ ആയത്ത് നീക്കുകയും ആ നിയമം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചവൻ അറിയില്ലേ, പിന്നെ എന്തിനാ അള്ളാഹു ഇങ്ങനെ ഇടക്കിടക്ക് വേദം ഇറക്കുന്നത്, തിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കാം. അള്ളാഹുവിനെല്ലാം അറിയാം, പക്ഷെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സാന്ദർഭികമായി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളല്ലേ നൽകേണ്ടത്. അതിനാണ് അള്ളാഹു തആല പുതിയ വേദങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോ മാ നൻസഹ്, മാ എന്തോ അത്, നൻസഹ് നാം ദുർബലപ്പെടുത്തുന്നതെന്തോ അത്, മിൻ ആയത്തിൻ സൂക്തത്തിൽ നിന്ന്, ഔ നുൻസിഹ അല്ലെങ്കിൽ നാം മറപ്പിച്ചു കളഞ്ഞതെന്തോ അത്, നത്തി നാം കൊണ്ടുവരും, നാം വരും, ബിഖൈരിൻ നല്ലതും കൊണ്ടുവരും, മിൻഹ അതിനേക്കാൾ ഉത്തമമായതും കൊണ്ട് നാം വരും. എന്തെങ്കിലും അങ്ങനെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, മിസ്ലിഹ അല്ലെങ്കിൽ അതേപോലെയുള്ള സമൂഹത്തിന് ഏറ്റവും ഗുണകരമായ മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹു താല തന്നെ കൊണ്ടുവരും. അത് പഠിച്ചവൻ ദുർബലനായതുകൊണ്ടല്ല, പഠിച്ചവന് ഭാവിയെക്കുറിച്ച് അറിയാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ നാഗരിക വികാസത്തിനനുസരിച്ച് ആവശ്യമായത് കൊണ്ടുവരുന്നു എന്നാണ്. ചിലർ ആയത്ത് എന്നതിനെ മുഅ്ജിസത്ത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർക്കുള്ള മുഅ്ജിസത്തുകൾ മാറുന്നത്? മൂസ അലൈഹി ഇസ്ലാമിന് വടിയായിരുന്നു, ഈസാ അലൈഹി ഇസ്ലാമിന് വേറെ ഒരുപാട് പ്രത്യേകമായ കഴിവുകളായിരുന്നു, മരിച്ചവരെ ജീവിപ്പിക്കലും വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തലുമൊക്കെയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ എന്ന വേദഗ്രന്ഥമാണ്. എന്തുകൊണ്ട് ആയത്ത് നേരത്തെ ഉള്ള പ്രവാചകന്മാർക്ക് ലഭിച്ച മുഅ്ജിസത്ത് തന്നെ വന്നില്ല എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ അതിവിടെ സന്ദർഭവുമായിട്ട് യോജിക്കാത്ത വ്യാഖ്യാനമാണ് എന്നാണ് അഭിപ്രായം. ഏതായാലും ഈ വിഷയത്തിൽ അള്ളാഹു താല നിലപാട് വെളിപ്പെടുത്താൻ, അലം താലം നിനക്ക് അറിയില്ലേ, അന്നല്ലാഹ നിശ്ചയം അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് നിനക്കറിയില്ലേ, ഒരു വേദം കൊണ്ടുവരാനും അതിനേക്കാൾ ഉത്തമമായത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അത് പരിഷ്കരിക്കുവാനും എല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു എന്ന ബോധ്യം നിനക്കില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാണ്. അലം താലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഉടമാവകാശം അള്ളാഹുവിനല്ലേ, ആകാശഭൂമികളുടെ ഉടമാവകാശം അള്ളാഹുവിനാണല്ലോ, ആണ്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയും വല നസീർ, വമാലക്കും അതിനാൽ നിങ്ങൾക്കില്ല, മിൻ ദൂനില്ല അള്ളാഹുവെ കൂടാതെ, മിൻ വലിയിൻ ഒരു രക്ഷകനുമില്ല, വല നസീർ ഒരു സഹായിയുമില്ല. എന്തിനാ അള്ളാഹു ഇവിടെ അവന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞത്? ആകാശഭൂമികളുടെ ഉടമാവകാശം അള്ളാഹുവിനല്ലയോ എന്ന് ചോദിച്ചു എന്തിനാ? അങ്ങനെയാണ് അള്ളാഹു താല അവന്റെ അധികാരം ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തി. അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി, അതിനാൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കണം എന്നത് അവനാണ് തീരുമാനിക്കേണ്ടത്, അവന്റേതാണ് അവസാന വാക്ക്. അള്ളാഹു താല പുതിയ വേദം അവതരിപ്പിച്ചു, പുതിയ പ്രവാചകനെ കൊണ്ടുവന്നു, അത് നിങ്ങളെ എന്തിനാണ് അസ്വസ്ഥപ്പെടുത്തുന്നത്? നിങ്ങളിങ്ങനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ഈ സൂറയുടെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അല്ലേ, മുത്തഖീങ്ങള് താങ്കൾക്ക് അവതീർണമായതിലും താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് അവതീർണമായ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. അതിനാൽ സത്യവിശ്വാസികൾക്ക് ഒരിക്കലും സങ്കുചിതമായ നിലപാടില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ വേദം മാത്രം എന്ന നിലപാടുണ്ടാവില്ല. അതിനാൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കും, എന്നിട്ട് ഈ പുതിയ കാലത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ അംഗീകരിക്കാനും ഉൾക്കൊള്ളുവാനും സന്നദ്ധമാകൂ എന്ന് അള്ളാഹു താല വിശദീകരണം നൽകാൻ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നസ്ഖ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. പഠിച്ച തമ്പുരാൻ ഈ നിലയില് സംശയങ്ങൾ ദൂരീകരിച്ച് കൃത്യമായ നിലപാടുകൾ എത്തിച്ചേരാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് പല ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് ശരിയല്ലേ, യഥാർത്ഥത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ സദുദ്ദേശം ബോധ്യപ്പെടാതെയാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോവുക. ഖുർആനിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. 108-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു വിഷയമാണ് നമ്മെ ഉണർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിരന്തരം ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമാണല്ലോ റസൂലിനോട് ചോദ്യം ചോദിക്കും, പക്ഷെ ഈ ചോദ്യങ്ങളും ദുരുദ്ദേശപരമായിരുന്നു പലപ്പോഴും. നേരത്തെ മൂസ അലൈഹി ഇസ്ലാം പശുവിനെ ബലി നൽകാൻ പറഞ്ഞപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? ഇതുപോലുള്ള ചില ചോദ്യങ്ങളാണ്. അതിൽ പ്രധാനമായ ചോദ്യം എന്താണെന്നറിയോ? ദിവ്യാത്ഭുതങ്ങൾ കാണിക്കൂ, നീ എന്താ ഇതൊന്നും കാണിക്കാത്തത്, പ്രവാചകനാണെന്ന് പറയുന്നു, എന്നിട്ട് എന്താ ഇങ്ങനെ എന്നാണ്. അങ്ങനെ കാണിച്ചാൽ അവർ വിശ്വസിക്കോ? വിശ്വസിക്കില്ല. അവർ കരുതുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെയൊന്നും കാണിക്കാൻ കഴിയില്ല, ഇത് വ്യാജനാണ് എന്നൊക്കെയാണല്ലോ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ പ്രകടിപ്പിച്ചാൽ എന്താ പറയാ? ആ ഇയാള് പഠിച്ച മെജീഷ്യനാണ്, നല്ല ജാലവിദ്യക്കാരനാണല്ലോ എന്നായിരിക്കും അപ്പൊ പറയുന്നത്. ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ സന്നദ്ധാവൂല. എന്തൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിച്ചെന്നറിയാം? ഈ മരുഭൂമിയില് ഒരു നദി ഒഴുക്കും അല്ലേ, നല്ല സുന്ദരമായ ഈത്തപ്പഴങ്ങളുടെയും ഈത്തപ്പനകളുടെയും അതുപോലെ മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവയ്ക്കിടയിലൂടെ നദി ഒഴുക്കി കാണിച്ചു തരും. ഇതവരാവശ്യപ്പെട്ടൊരു സംഗതിയാണ്. ആകാശത്ത് നിന്ന് ഞങ്ങൾ നോക്കി നിൽക്കെ, ഞങ്ങൾ കാണെ, നീ ഒരു ഗ്രന്ഥം ഇറക്കിക്കൊണ്ടുവാ, ആകാശത്തിന്റെ ഒരു പീസ് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് നേരെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവാ. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ. അതല്ലെങ്കിൽ അകമ്പടിയായിട്ട് മലക്കുകൾ നിന്റെ കൂടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ ചോദ്യമാണ്. നീ കനകം കൊണ്ടുള്ള ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചതാ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോ. ഇങ്ങനെയൊക്കെ ഒരു മെജീഷ്യന്റെ പണി ചെയ്യാൻ വേണ്ടിയാണ് അവർ നിരന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. അതിനൊക്കെ പഠിച്ചവൻ മറുപടി പറയാൻ പറയുന്നുണ്ട്, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. സൂറത്തുൽ ഇസ്റ തൊണ്ണൂറ് മുതൽ 93 വരെയുള്ള ആയത്തുകളിൽ കാണാം, എന്റെ റബ്ബ് എത്ര പരിശുദ്ധൻ, ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമാണല്ലോ എന്ന് മറുപടി പറയാണ്. അഥവാ മാജിക്ക് കാണിക്കാനല്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗദർശനം നൽകാൻ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ വഴി നടത്താനാണ് ഞാൻ വന്നത്. അതിനാൽ ഞാൻ കൊണ്ടുവന്ന വേദവും എന്നിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശവും സത്യമാണോ എന്നല്ലേ നിങ്ങൾ അന്വേഷിക്കേണ്ടത്? അല്ലാതെ കേവലം ഒരു മജീഷ്യനായിട്ടാണോ നിങ്ങൾ എന്നെ കാണുന്നത് എന്നുള്ളതാണ് അതിനുള്ള മറുപടിയായിട്ട് അവിടെ പറയുന്നത്. അം തുരീദൂൻ, അല്ലാഹു ചോദിക്കാണ്, അം അല്ലെങ്കിൽ ആണോ, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അന്തസ് അലു സഅല ചോദിച്ചു, യസ് അലു ചോദിക്കും, അന്തസ് അലു നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണോ, റസൂലക്കും നിങ്ങളുടെ ഈ റസൂലിനോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കമാ സുഇല കമാ പോലെ, സുഇല ചോദിക്കപ്പെട്ടതുപോലെ, മൂസ അലൈഹിസ്സലാം മിൻ ഖബിൽ നേരത്തെ. എന്തൊക്കെയാ അവർ ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലെ? നമ്മൾ പലയിടത്തും പഠിക്കുന്നുണ്ട്, കമാ സുഇല മൂസ മിൻ ഖബിൽ, ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പ്രവാചകനെ ബുദ്ധിമുട്ടിക്കാനാണോ നിങ്ങളുടെ തീരുമാനം എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അം തുരീദൂൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അന്തസ്അലു നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ, റസൂലക്കും നിങ്ങളുടെ റസൂലിനോട്, കമാ സുഇല ചോദിക്കപ്പെട്ടതുപോലെ, മൂസ അലൈഹിസ്സലാം മിൻ ഖബിൽ നേരത്തെ ചോദിക്കപ്പെട്ട പോലെ, മൂസ നബിയോട് ആ സമുദായം ചോദിച്ച പോലെ നിങ്ങളും ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചാൽ എന്താ സംഭവിക്കാന്നറിയാം, വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാൻ, തബദ്ദല പകരം സ്വീകരിച്ചു മാറ്റിമറിച്ചു അല്ലെ. വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാൻ, ഇവരെന്താ ചെയ്യുന്നത്? ഈമാനിനെ കുഫ്റാക്കിയിട്ട് മാറ്റിമറിക്കാണ്. വമൻ യതബദ്ദൽ ആർ മാറ്റിമറിക്കുന്നുവോ അല്ലെങ്കിൽ പകരം സ്വീകരിക്കുന്നുവോ, അൽ കുഫ്ര സത്യനിഷേധത്തെ, ബിൽ ഈമാൻ ഈമാനിന് പകരം സ്വീകരിക്കുന്നുവോ, ഫഖദ് അപ്പോൾ ഖദ് തീർച്ചയായും, വല്ല അവൻ പിഴച്ചു പോയിരിക്കുന്നു, സവാ സബീൽ സവാ നേരായ സബീൽ മാർഗം, സവാ സബീൽ നേരായ മാർഗത്തിൽ നിന്ന് അവൻ പിഴച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശം കുതർക്കങ്ങളാണ്, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെടുകയും ഒരാൾ കുഫ്രിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ചില കാര്യങ്ങളിൽ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് ചോദ്യം ചോദിച്ച് ചോദിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രകൃതമുണ്ടല്ലോ, അത് ഗുരുതരമായ പ്രശ്നമാണ്. ആശയക്കുഴപ്പുണ്ടാക്കാൻ അവർ ചോദിക്കുന്നത്, വിശ്വാസികളെ എങ്ങനെയെങ്കിലും സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള അവസരം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അവരുടെ ചോദ്യങ്ങൾ എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ, ഈ ആയത്തുകളിലൂടെ മൊത്തത്തിൽ നമ്മെ ഉണർത്തുന്നത് എന്താണ്? സത്യവിശ്വാസികൾക്ക് ഒരു നിലപാടുണ്ടാവണം. നമ്മുടെ അജണ്ട മറ്റാരോ തീരുമാനിക്കേണ്ടതല്ല. നാം എങ്ങനെ ചിന്തിക്കണം, എന്ത് വിശ്വസിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം, എങ്ങനെ പ്രതികരിക്കണം, ഇതിനൊക്കെ ഇസ്ലാമികമായ ഖുർആനും സുന്നത്തും മുൻനിർത്തിയുള്ള ഒരു ശൈലിയുണ്ട്, അതേ സ്വീകരിക്കാവുള്ളൂ. ഒരിക്കലും മറ്റുള്ളവരുടെ അജണ്ടകളിൽപ്പെട്ട് അവർക്ക് കുഴലൂത്തുകാരായി മാറുന്ന, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആദർശ സമൂഹം വഴിമാറിപ്പോകരുത് എന്നാണ്. അം തുരീദൂൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അം തസ്അലു റസൂലക്കും നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാൻ, കമാ സുഇല മൂസ മൂസ അലൈഹിസ്സലാം ചോദിക്കപ്പെട്ടതുപോലെ, മിൻ ഖബിൽ നേരത്തെ, വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാൻ, അതിനാൽ ആരെങ്കിലും ഈമാനിനെ കുഫ്റാക്കി മാറ്റിയാൽ, ഈമാനിന് പകരം കുഫ്റിനെ സ്വീകരിച്ചാൽ, ഫഖദ് വല്ല അവൻ പിഴച്ചുപോയി, തീർച്ചയാണ് സവാ സബീൽ ചൊവ്വായ മാർഗത്തിൽ നിന്ന് അയാൾ പിഴച്ചു പോയിരിക്കുന്നു എന്ന് 108 ആയത്തിൽ അല്ലാഹു തആല താക്കീത് ചെയ്യാൻ. ഈ സൂക്തങ്ങൾ വളരെ പ്രധാനപ്പെട്ട സൂക്തങ്ങളാണ്. നന്നായി അർത്ഥവും ആശയവും ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം കേൾക്കുകയും തഫ്സീറുകൾ വായിക്കുകയും ചെയ്തുകൊണ്ട് ഈ സൂക്തങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ ഒരു നിലപാട് സ്വീകരിക്കുവാൻ പക്വതയോടുകൂടിയിട്ട് ദീനിന്റെ വഴിയിൽ നിലകൊള്ളുവാൻ നാം തീരുമാനമെടുക്കണം. പടച്ച തമ്പുരാൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഈ മഹത്തായ വചനങ്ങൾ ഏറെ ആനുകാലിക പ്രാധാന്യമുള്ളവയാണ്. പടച്ച തമ്പുരാനെ, ഈ ആയത്തുകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായി മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ദീനും ഇസ്ലാമിക സമൂഹവും ഏറെ പരീക്ഷിക്കപ്പെടുന്ന ഈ കാലത്ത് ഈ മഹത്തായ സന്ദേശങ്ങൾ നമുക്ക് വിളക്കുമരം പോലെ വഴികാട്ടിയാണ്. പടച്ചവനെ, ആ നിലയിൽ തന്നെ ഈ സൂക്തങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബെ. ഒരുപാട് ഒരുപാട് സഹോദരി സഹോദരങ്ങൾ രോഗാവസ്ഥയിലാണ് റബ്ബെ, കോവിഡ് സംബന്ധമായും അല്ലാതെയും. പടച്ചവനെ, എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട, കച്ചവടം തകർന്നുപോയ, ജോലി നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുടെ റബ്ബെ, എല്ലാവർക്കും ആശ്വാസം നൽകണേ റബ്ബെ. ഹലാലായ ഉപജീവന മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണേ റബ്ബെ. ഗൾഫ് നാടുകളിൽ പലയിടങ്ങളിലും പെട്ടുപോയ ഒരുപാട് സഹോദരങ്ങൾ, അവർക്ക് എത്തേണ്ട രാജ്യത്ത് എത്തുന്നതിന് മുമ്പ് മറ്റു പല നാടുകളിലും അകപ്പെട്ടു പോയവരുണ്ട് റബ്ബെ. അവർക്കെല്ലാം ഒരു മോചനം നൽകണേ നാഥ. എല്ലാവർക്കും മനസ്സമാധാനം നൽകണേ റബ്ബെ. നിങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഇണകൾ, തുണകൾ, എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണമേ റബ്ബെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വജലാ സുദൂരിന. അല്ലാഹുമ്മ അല്ലിംന മിൻഹുമ ജഹിൽന വദക്കിർന മിൻഹുമ നസീന വർസുഖ്ന തിലാവതഹ അനാ അല്ലൈലി വഅത്രാഫ അന്നഹാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله.